നമസ്കാരം. മെയ്ഡ് ഇൻ ഡി സി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. മലയാളത്തിലെ പുതുകവിതയിലെ നിറസാന്നിധ്യമായ പി രാമനാണ് നമ്മുടെ കൂടെയുള്ളത്. കെ ജി എസ് എഡിറ്ററായ സമകാലീന കവിതയിൽ കവിത പ്രസിദ്ധീകരിക്കപ്പെട്ടതു മുതൽ പി രാമൻ ഗൗരവമുള്ള കാവ്യചർച്ചകളിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമാണ്. വിവർത്തകൻ, നിരൂപകൻ, അധ്യാപകൻ തുടങ്ങിയ ബഹുത്വങ്ങളെ കവിതയോട് മാത്രം ബന്ധപ്പെടുത്തുന്ന പി രാമൻ പ്രാചീനവും അർവാചീനവുമായ കാവ്യധാരകളും പാശ്ചാത്യ പൗരസ്ത്യദേശ കവിതകളും ഗോത്രകവിതകളും കൂട്ടിയിണക്കുന്ന ഭാഷയിലെ പ്രധാന കണ്ണിയാണ് പി രാമൻ. നമ്മളോടൊപ്പം കാവ്യവിശേഷങ്ങളുമായി ചേരുന്നു. മലയാള കവിത എത്തി നിൽക്കുന്ന ഇടം തൃപ്തി നൽകുന്നുണ്ടോ? കാവ്യാനുഭവം കൂടുതൽ സാന്ദ്രമായെങ്കിലും കവിതയുടെ ജനപ്രിയത കുറഞ്ഞില്ലേ? ചങ്ങമ്പുഴയെയും കുമാരനാശനെയും പിന്തുടരുന്ന അത്രയും പേർ പി രാമനെയും ലതീഷ് മോഹനെയും വായിക്കുന്നുണ്ടോ?
അത് തീർച്ചയായിട്ടും വളരെ കുറവായിരിക്കാം. ഒരു പക്ഷേ ഏറ്റവും സൂക്ഷ്മ സംവേദനക്ഷമതയുള്ള ഒരു മാധ്യമമാണ് കവിത. അതുകൊണ്ട് തന്നെ ഒരു കാലത്തും മലയാള കവിതയ്ക്ക് വളരെ വിപുലമായിട്ടുള്ളൊരു വായനാ സമൂഹം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ മുൻ തലമുറയിലും പല മുൻകാലങ്ങളിലൊക്കെ ഈ കാവ്യബാഹ്യമായ അല്ലെങ്കിൽ സാഹിത്യബാഹ്യമായ കാരണങ്ങൾ കൊണ്ട് കവിതയ്ക്ക് വലിയ പ്രചാരം കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമ്മുടെ അക്കാലത്ത് അറിയപ്പെടുന്ന കവികളുടെയൊക്കെ കവിതകൾ അവർ ലേശം എഴുതി തെളിഞ്ഞാൽ ഉടനെ ചെയ്യുക, അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ പാഠപുസ്തകത്തിൽ അവരുടെ കവിത ഇങ്ങ് വരികയാണ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന ഈ പാഠപുസ്തകങ്ങളിൽ ഈ കവികളുടെ കവിതകൾ അച്ചടിച്ചു വരും. ഇങ്ങനെ നമ്മുടെ അതിനുശേഷം കേരള സർക്കാരുണ്ടായി, നമുക്കൊരു വിദ്യാഭ്യാസ വകുപ്പുണ്ടായി, കൃത്യമായിട്ടുള്ള സിലബസും പാഠപുസ്തകങ്ങളും ഉണ്ടായി. ഈ പാഠപുസ്തകങ്ങളിലെ സാന്നിധ്യം നമ്മുടെ കവികളെ ജനകീയരാക്കാൻ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വളരെ ചലനാത്മകമായിട്ടുള്ളൊരു കാലത്ത് ജീവിച്ചവരാണ് നമ്മുടെ പഴയ കവികളൊക്കെ, 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത കവികളൊക്കെ. അവർക്ക് സ്വാഭാവികമായിട്ടും അന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ പിൻബലം അവർക്കുണ്ടായിരുന്നു. അത്തരം പ്ലാറ്റ്ഫോമുകൾ അവർക്കുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വള്ളത്തോൾ കവിതയും എന്താ പറയുക, നമ്മുടെ സ്വാതന്ത്ര്യസമരവും ദേശീയ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ കുമാരനാശാനും അല്ലേ SNDP യോഗവുമായിട്ടുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ്. അപ്പം ഇങ്ങനെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ചലനങ്ങളോട് വലിയ ചലനങ്ങൾ നടന്നിരുന്നൊരു കാലത്ത് ജീവിച്ചവരാണ് അവരൊക്കെ. ഇതൊക്കെ അവരുടെ കവിതയെ ജനകീയമാകാൻ സഹായിച്ചിട്ടുണ്ടാവാം. എങ്കിലും ഇപ്പോൾ ആശാൻ കവിത സൂക്ഷ്മമായി വായിച്ചിട്ടുള്ള എത്ര പേരുണ്ടാവും അല്ലേ? അത് ഏത് കാലത്തും കവിത സൂക്ഷ്മമായി വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവ് തന്നെയാണ്. ഇന്നും അത് കുറവാണെന്ന് ഞാൻ കരുതുന്നുള്ളൂ. അല്ലാതെ ധാരാളം പേരിങ്ങനെ നമ്മുടെ പേരിങ്ങനെ പറയണ ഒരു പ്രശസ്തിയിൽ കാര്യമൊന്നുമില്ല.
കവിത രൂപഭാവങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടല്ലോ. ഓരോരോ ശൈലികളെ സാധൂകരിക്കുന്ന കാവ്യസങ്കല്പങ്ങളും നിർമ്മിക്കപ്പെടുന്നു. ഇതിനോടെല്ലാം സംവദിക്കുമ്പോൾ സ്വന്തമായ ഒരു ശൈലി ഒരു കവിക്ക് എന്തുതരം വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ട്?
ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്തൊക്കെ മൗലികതയെക്കുറിച്ചുള്ള വലിയൊരു ബേജാറ് എനിക്കുണ്ടായിരുന്നു. എൻ്റേതായൊരു ശൈലി കണ്ടെത്തണം, എൻ്റേതായൊരു ശൈലിയിൽ എഴുതാവൂ എന്നുള്ള ഒരു തോന്നൽ ഒരു പക്ഷേ ഒരു എഴുതി തുടങ്ങുന്ന ഏതൊരു കവിക്കും അതുണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ ഏതാണ്ട് 25 വർഷമാവുന്നു ഞാൻ മലയാള കവിതയിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ 25 കൊല്ലം കഴിഞ്ഞിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മൗലികതയെക്കുറിച്ചുള്ള അത്തരം ശാഠ്യങ്ങളിലൊന്നും വലിയ കളമ്പില്ല എന്നുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എങ്ങനെയാണോ എഴുതാൻ കഴിയുന്നത്, എഴുതാൻ തോന്നുന്നത് അങ്ങനെ എഴുതുക എന്നല്ലാതെ എൻ്റേതായൊരു രീതി ഉണ്ടാക്കിയെടുത്തേ അടങ്ങൂ എന്നുള്ള വാശി ഒന്നും വേണ്ടതില്ല എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അത് ഒരു അവിവേകമാണോന്ന് എനിക്കറിയില്ല. എങ്കിലും അത്ര പ്രധാനപ്പെട്ടൊരു കാര്യമല്ല മൗലികത എന്നുള്ള. എങ്കിലും പക്ഷേ അതേസമയം എഴുതി തുടങ്ങുന്ന ഒരാൾക്ക് സാന്നിധ്യം അറിയിക്കാൻ അയാളുടേതായ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്താൻ ഉണ്ടാവണം. അതിനെ മൗലികത എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നും തോന്നാറുണ്ട്.
പൂർവഭാരങ്ങളില്ലാത്ത കവിത എന്ന് കെ സി നാരായണൻ സാറിന്റെ കവിതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൂർവഭാരങ്ങളില്ലേ?
തീർച്ചയായിട്ടും പൂർവ്വം. അത് പലരും ആ കൊട്ടേഷൻ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ കവിതയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നെ വിമർശിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ. പൂർവഭാരങ്ങളില്ലാത്ത കവിത മോശം കവിതയാണ്. ഒരിക്കലും എൻ്റെ കവിതയെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് വേറൊരു വായനക്കാരൻ്റെ, ഒരു നിരൂപകൻ്റെ അഭിപ്രായം മാത്രമാണ്. ഞാൻ കരുതുന്നത് എൻ്റെ കവിത പൂർവഭാരമുള്ള കവിതയാണെന്ന് തന്നെയാണ്. മലയാള കവിതയുടെ പാരമ്പര്യമായിട്ട് വലിയ ബന്ധം എനിക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ എൻ്റെ ഒരു പാരമ്പര്യം കൃത്യമായിട്ട് കിടക്കുന്നത് ഈ ലഘു കവിതയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീണ കവിത എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ലഘു കവിതാ പാരമ്പര്യത്തിലാണ് എൻ്റെ ഒരു വേര് കിടക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുലാക്കാട്ട് രവീന്ദ്രനെ പോലെയൊക്കെയുള്ള കവികളുടെയൊക്കെ ഗ്രാമീണ സ്വഭാവമുള്ള ലഘു കവിതകളുണ്ട്. അത്തരം ലഘു അത് പിന്നിലേക്ക് പോയാൽ ഒരു പക്ഷേ ചേലപ്പറമ്പ് നമ്പൂതിരിയിലേക്കൊക്കെ എത്തുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഗ്രാമീണ ലഘു കവിതയുടെ ആ പാരമ്പര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു സ്വയം ഒരു വിലയിരുത്തൽ.
ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയുടെ സെൻസിബിലിറ്റിയോട് പ്രത്യക്ഷത്തിൽ കലഹിച്ചുകൊണ്ടാണോ ഒരാവിൻ്റെ തുടക്കം? ശവശൈത്യമുറങ്ങും കൊടൈക്കനാൽ അദ്ദേഹം ഒരു മെലോഡ്രാമ തന്നെ ഉണ്ടാക്കാറുണ്ട് കവിതയിൽ. അത്യുക്തിയിൽ നിന്ന് ന്യൂനോക്തിയിലേക്കാണോ വന്നത്?
അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയോടുള്ള പ്രതികരണം എന്നതിനേക്കാൾ അന്നത്തെ കാലത്തെ രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള ചില എന്താ പറയുക, ചില പ്രകമ്പനങ്ങളോടുള്ള വിയോജിപ്പ് എന്ന് പറയാം. കാരണം എനിക്ക് എഴുതേണ്ടിയിരുന്നത് എൻ്റെ ചെറിയ ലോകമാണ്. എൻ്റെ ചെറിയ ലോകം ഇത്തിരി പോന്ന എൻ്റെ ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ, അവരുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ, അങ്ങനെയുള്ള ഇത്തിരി കാര്യങ്ങളാണ് എനിക്ക് എഴുതേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ ഞാൻ എഴുതാൻ തുടങ്ങിയൊരു സമയത്ത് ഈ ചെറിയ കാര്യങ്ങൾ എഴുതാനുള്ളൊരു ഭാഷ ഉണ്ടായിരുന്നില്ല. നമുക്ക് വലിയ 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 ശബ്ദങ്ങളാണ്, വലിയ ശബ്ദങ്ങൾ, മുഴക്കമുള്ള ശബ്ദങ്ങൾ ഒക്കെയാണ് സാഹിത്യ ലോകത്തുണ്ടായിരുന്നത്. പിന്നെ വാക്കിന് പലപ്പോഴും മൂല്യം നഷ്ടപ്പെട്ടിരുന്നു. വാക്കിന് മൂല്യം നഷ്ടപ്പെടും. കർമ്മത്തിൻ്റെ പിൻബലമില്ലാത്ത വാക്ക് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് ആ കാലത്ത്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, മുഴങ്ങുന്ന ശബ്ദത്തിൽ പ്രസംഗിക്കാൻ കവിതയിൽ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കുറച്ചെഴുതുക, ഒതുക്കിയെഴുതുക, അങ്ങനെയൊക്കെയുള്ള ഒരു ന്യൂനോക്തി എന്നിപ്പോൾ പറഞ്ഞല്ലോ, ആ ഒരു രീതി എന്നിൽ വന്നു ചേർന്നത് ഈ എൻ്റെ പരിമിതികളെ എഴുതാൻ പറ്റിയൊരു ഭാഷയാണ് എനിക്ക് വേണ്ടിയിരുന്നത് എന്നതുകൊണ്ടായിരിക്കാം ഞാൻ കരുതുന്നു.
കേരളത്തിലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഗോത്രഭാഷാ കവിതകൾ മുഖ്യധാരയിലെത്തിക്കുന്നതിൽ രാമേട്ടൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സമീപകാലത്ത് കവിതയിലുണ്ടായ ഒരു വലിയ മാറ്റം തന്നെയാണിത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ചിന്താ പരിസരം രൂപപ്പെട്ടത്?
അത് സത്യം പറഞ്ഞാൽ ഞാൻ അത്രയൊന്നും എന്താ പറയുക, താത്വികമായിട്ട് ആലോചിച്ച് അതിലേക്ക് വന്ന ഒരാളൊന്നുമല്ല. എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നല്ല കവിത ഇവിടെ വായിച്ചാലും ഞാൻ എന്നെ സ്വയം പലപ്പോഴും വിലയിരുത്താറുള്ളത് കാവ്യകലയുടെ ഒരു ഉപാസകനായിട്ടാണ്, ഒരു കവിയായിട്ട് പോലുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു വഴി മാത്രമാണ് കവിത എഴുത്ത്. വേറൊരു പ്രധാന വഴി പറയണത് ഇഷ്ടപ്പെട്ടൊരു കവിത വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുക എന്നുള്ളതാണ്. അത് ആരുടെ ആയാലും ഇഷ്ടപ്പെട്ടൊരു കവിത നമ്മളെ തൊട്ട് ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കും. ആ കവിയെ പിന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു പ്രധാന വേദിയിൽ ഇരുത്തിയാലേ എനിക്ക് സമാധാനമുള്ളൂ, അല്ലെങ്കിൽ നാലാളെ അത് കേൾപ്പിച്ചാലേ സമാധാനമുള്ളൂ. അപ്പോൾ ഈ ഗോത്ര കവിതയിലേക്ക് വരുമ്പോൾ ഞാൻ അതിൽ ആ ഒരു കവിത ആദ്യം അനുഭവിക്കുന്നത് അശോകൻ മറയൂരിൻ്റെ കവിതയാണ്. അശോകൻ എൻ്റെ ശിഷ്യനാണ്, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. മറയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ ജോലി ചെയ്ത കാലത്ത് അവിടെ വിദ്യാർത്ഥിയായിരുന്നു അശോകൻ. അപ്പോൾ അശോകൻ അന്ന് അശോകനെ ഞാൻ പിടിക്കുന്നത് അശോകൻ സ്കൂൾ കലോത്സവത്തിൽ കവിത എഴുതി ഒന്നാം സ്ഥാനം കിട്ടിയപ്പോഴാണ്. ഞാനാണത് പരിശോധിച്ച് അവന് ഒന്നാം സ്ഥാനം കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ് അശോകനെ ഞാൻ പിടിക്കുന്നത്. പിന്നെ അശോകൻ, ഞാൻ അശോകനുമായി എന്നതിലുപരി അവൻ ഞാനുമായിട്ട് ആ ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ ഒരു കൊല്ലേ മറയൂർ ജോലി ചെയ്തുള്ളൂ, പക്ഷേ തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷവും അശോകൻ ഞാനുമായിട്ടുള്ള ബന്ധം തുടർന്നു. എനിക്ക് കെട്ടുകെട്ടായി കവിതകൾ അയച്ചു തന്നുകൊണ്ടിരുന്നു. എന്നെ കാണാൻ പലതവണ വന്നു. അങ്ങനെ അശോകൻ്റെ കവിതയുടെ ഒരു ആരാധകനായിട്ട് ഞാൻ മാറി. അശോകൻ ഗോത്രഭാഷയിൽ കവിത എഴുതാൻ തുടങ്ങി അതിനുശേഷമാണ്. അങ്ങനെ അശോകൻ്റെ കവിതയോടുള്ളൊരു ബന്ധം ആണ് എന്നെ ഗോത്ര കവിതയുടെ തുടർച്ചയായിട്ടുള്ള വായനയിലേക്ക് എത്തിച്ചത്. അശോകൻ്റെ പുസ്തകം ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അശോകൻ്റെ എല്ലാ കവിതകളും ഞാനും അവനും ചേർന്നിരുന്ന് മലയാളത്തിലേക്ക്, എനിക്ക് മുതുവാൻ ഭാഷ അറിയില്ല, പക്ഷേ അവൻ കൂടെ ഇരുന്ന് വാക്ക് വാക്ക് പറഞ്ഞ് ഞങ്ങൾ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അങ്ങനെ മുതുവാൻ ഭാഷയും മലയാളവും ചേർത്താണ് ആ പുസ്തകം നമ്മൾ അവൻ പ്രസിദ്ധീകരിക്കുന്നത്, പച്ച വീട് എന്നുള്ള പുസ്തകം. അപ്പോൾ അശോകൻ വഴിയാണ് മറ്റ് ഗോത്രഭാഷാ കവികളുമായിട്ട് ഞാൻ അടുപ്പത്തിലാവുന്നത്. പക്ഷേ എനിക്കിന്ന് അതിൻ്റെ ഒരു ഗൗരവം എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം മുമ്പ് ശബ്ദം കേൾപ്പിക്കാത്ത എന്താ പറയുക, വലിയൊരു ജനത അല്ലെ, വലിയൊരു വിഭാഗം മലയാള കവിതയിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണിതെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്.
വിവർത്തകൻ, നിരൂപകൻ, എഡിറ്റർ, ഇങ്ങനെ അനേകം റോളുകൾ പീരാമൻ്റെ വ്യക്തിത്വത്തോട് ചേർന്ന് കാണാമെങ്കിലും അതെല്ലാം കവിതയോട് മാത്രം ബന്ധപ്പെട്ട് കാണുന്നതിൻ്റെ കാരണം എന്താണ്?
എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാവ്യകലയുടെ ഒരു ഉപാസകനാണ് ഞാൻ. കവിയായിട്ട് പോലും കാണുന്നില്ല, അതിൻ്റെ ഒരു വഴിയാണ് കവിത. എൻ്റെ മതം എന്ന് പറയുന്നത് കവിതയാണ്, അല്ലാതെ വേറൊന്നുമില്ല. വേറൊരു മതത്തിലും വേറൊരു ഇതിലും എനിക്ക് വിശ്വാസം തോന്നിയിട്ടില്ല. കവിതയാണ് എൻ്റെ മതം. അടിമുടി എന്താ പറയുക, കവിതയിൽ ജീവിക്കുന്ന, കവിതയിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പുറം ലോകം ഒരു പക്ഷെ വകവെച്ച് തന്നോളണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മറ്റു മാധ്യമങ്ങളൊന്നും എന്നെ ആ നിലയ്ക്ക് അങ്ങനെ ആവേശിക്കാറുമില്ല. ഒരു കവിത തൊടുമ്പോലെ മറ്റ് മാധ്യമങ്ങൾ അങ്ങനെ തൊടാറുമില്ല. ഞാനതെല്ലാം കേൾക്കാറും ആസ്വദിക്കാറൊക്കെ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലൊരു കവിത വായിച്ചാൽ അതിനെക്കുറിച്ച് പറഞ്ഞു നടക്കുക, അത് പ്രകാശിപ്പിക്കുക, കവിതയെക്കുറിച്ച് സംസാരിക്കുക, ക്ലാസ് എടുക്കുക, എഴുതുക, നിരൂപണമാണെങ്കിൽ നിരൂപണം എഴുതുക, ഇങ്ങനെ കവിതയുടെ ഒരു സുവിശേഷ കർമ്മം ആണ് ഞാൻ നിർവഹിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്.
പല മാധ്യമങ്ങളിലായി കവിത എഴുതുന്ന ആയിരങ്ങളുണ്ട് ഇപ്പോൾ. ഇതിൽ നെല്ലും പതിലും തിരിച്ചറിയാൻ വയ്യാത്ത വിധം കലർപ്പും ഉണ്ട്. നല്ലത് കണ്ടെത്തുന്ന കാവ്യനിരൂപണം ഇല്ലാതായത് മലയാള കവിതയ്ക്ക് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടോ?
തീർച്ചയായിട്ടും കാവ്യനിരൂപണം ഒരു ഘട്ടത്തിൽ കേരളത്തിൽ വളരെ സജീവം, മുൻപ് വളരെ സജീവമായിരുന്ന കാവ്യനിരൂപണം ഒരു ഘട്ടത്തിൽ മലയാളത്തിൽ വളരെ ദുർബലമാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 80s ഒടുവിൽ ആണ് സംഭവിക്കുന്നത് തോന്നുന്നു. നമ്മുടെ നിരൂപകർ പലരും കവിതയിൽ ശ്രദ്ധ കുറയുകയും ഫിക്ഷനിലേക്ക് അവരുടെ ശ്രദ്ധ മാറുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ പൊതുവായനാ സമൂഹത്തിൻ്റെ ഒരു മാറ്റം തന്നെയായിരിക്കാം അത്. കവിതയിൽ ശ്രദ്ധ കുറയുകയും ഫിക്ഷനിലേക്ക് ശ്രദ്ധ കൂടുതൽ മാറുകയും ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിരിക്കാം അത്. പിന്നെ മറ്റൊരു മാറ്റം, ഈ പ്രമേയം മാത്രം ചർച്ച ചെയ്യുന്ന, ഇപ്പോൾ ഒരു കവിതയെക്കുറിച്ച് ഒരു മുമ്പൊക്കെ പഴയ നിരൂപകന്മാരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രമേയമല്ല അവർ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിരുന്നത്. പ്രമേയം മാത്രമല്ല, മറിച്ച് പ്രമേയം മാത്രം ചർച്ച ചെയ്യുന്നൊരു രീതിയിലേക്ക് നമ്മുടെ നിരൂപണം മാറി, നമ്മുടെ കാവ്യനിരൂപണമൊക്കെ മാറി. അതിൽ തന്നെ ഈ എന്താ പറയുക, സാംസ്കാരിക വിമർശനം നമ്മുടെ സാഹിത്യ വിമർശനത്തെ ഹൈജാക്ക് ചെയ്ത് പോയി എന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മുടെ നിരൂപണം വളരെ തളർന്ന ഒരവസ്ഥയിലാണിപ്പോൾ കവിതാ നിരൂപണം. കവിതയെ സൂക്ഷ്മമായി വിലയിരുത്തുന്ന, അതിൻ്റെ മൂല്യം പരിശോധിക്കുന്ന നിരൂപണം ഇന്ന് വളരെ അപൂർവമാണ്. എൻ്റെ ശ്രദ്ധയിൽ വളരെ അപൂർവം ചില കവിതാ നിരൂപകർ മാത്രമേ പുതിയ ഇന്നത്തെ ഇന്ന് എഴുതുന്നവരിൽ, ഞങ്ങളുടെയൊക്കെ തലമുറയിൽ പെട്ടവരിൽ ഉള്ളൂ. സജയ് കെവിക്ക് കവിത എന്താണെന്നറിയാം, രാജേന്ദ്രൻ ഇടത്തുംകരയ്ക്ക് കവിത എന്താണെന്നറിയാം, ഇങ്ങനെ രണ്ടോ മൂന്നോ പേരുകളെയൊക്കെ നമുക്ക് പറയാനുള്ളൂ.
രാമേട്ടാ, പി രാമൻ എന്ന കവിയിൽ നിന്ന് ഈ ചോദ്യങ്ങൾ ഉത്തരം മാത്രമല്ല പ്രതീക്ഷിക്കുന്ന ആളുകൾ, രണ്ടുപേരും കവിത കൂടി.
തള്ള് എന്നാണ് പേര്. തള്ള്. കേടായി നിന്നുപോയ വാഹനം തള്ളിത്തള്ളി ദൂരത്ത വർക്ക്ഷോപ്പിലേക്കെത്തിക്കും പോൽ, ഈ പകൽ തള്ളിയെത്തിച്ചു നമ്മൾ രാത്രിയിൽ. കേടായി നിന്നുപോയ വാഹനം തള്ളിത്തള്ളി ദൂരത്ത വർക്ക്ഷോപ്പിലേക്കെത്തിക്കും പോലീ പകൽ തള്ളിയെത്തിച്ചു നമ്മൾ രാത്രിയിൽ. കൂട്ടത്തിലുണ്ട് എന്റെ കൈത്തള്ളും കൂടി എന്ന സന്തോഷം ബാക്കി.
പുതുതായി ഇറങ്ങാൻ പോകുന്ന രാമേട്ടന്റെ ആ കവിതയുടെ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാമോ?
എൻ്റെ അഞ്ചാമത്തെ പുസ്തകമാണ്, ഇപ്പോൾ ഡി സി ബുക്സ് വഴി പുറത്തു വരുന്ന പുസ്തകം പിന്നിലേക്ക് വീശുന്ന കാറ്റ്. ആ പുസ്തകത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് എൻ്റെ സ്വന്തം രചനകളും അടുത്ത കാലത്ത് ഞാൻ എഴുതിയിട്ടുള്ള കവിതകളും അതിൻ്റെ രണ്ടാം ഭാഗം എൻ്റെ കാവ്യയാത്രകളുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകപ്രശസ്തമായിട്ടുള്ള കവിതകളിൽ എനിക്ക് വായിച്ച് ഇഷ്ടം ഉണ്ടായ കവിതകളുടെ പരിഭാഷകളാണ്, മലയാള പരിഭാഷകളാണ്. ഒരർത്ഥത്തിൽ അത് എൻ്റെ കവിതകൾ തന്നെയാണ്. ഒരർത്ഥത്തിൽ പരിഭാഷകളാണെങ്കിൽ പോലും അത് എൻ്റെ കവിതകൾ തന്നെയാണ്. കാരണം നല്ല കവിതകളൊക്കെ ഞാൻ എഴുതിയതാണ്, ആരെഴുതിയതായാലും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഈ പുതിയ സമാഹാരത്തിലെ കവിതകളുടെ ഒരു എനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഞാൻ അടുത്ത കാലത്ത് എഴുതാൻ ശ്രമിക്കുന്നൊരു കാര്യം, എഴുതി വരുമ്പോൾ ഞാൻ ഒരു കുരുക്കിലായ പോലെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ തന്നെ ശൈലിയുടെ തടവറയിൽ പിണഞ്ഞു പോകുന്നത് പോലെ ഒരു അനുഭവം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് എഴുതിയ കവിതകളുടെയൊക്കെ ഒരു പ്രത്യേകത, എനിക്ക് എന്നെ തന്നെ ഒന്ന് അഴിച്ചിടണമെന്ന് തോന്നി. അങ്ങനെ എനിക്ക് തോന്നിയതുപോലെ എഴുതുക, ഒരു പ്രത്യേകതരം ശൈലിയുടെയും തടവിൽ പെടാതെ എനിക്ക് തോന്നിയതുപോലെ എഴുതുന്ന ഒരു രീതിയാണ് പുതിയ സമാഹാരത്തിലെ കവിതകളിലൊക്കെ ഉള്ളത്. പദ്യത്തിൽ ധാരാളം കവിതകളുണ്ട്, വൃത്തത്തിലൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട്, പലതരം വൃത്തങ്ങളിൽ എഴുതിയിട്ടുള്ള ഒരുപാട് കവിതകളുണ്ട്, ഗദ്യത്തിലുള്ളതുണ്ട്. എങ്ങനെയാണോ എഴുതാൻ തോന്നുന്നത് അങ്ങനെ എഴുതുക. വളരെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ ന്യൂനോക്തി വരുന്ന തരം കുറച്ച് എഴുതിയിട്ടുള്ള കവിതകളുണ്ട്, വാചാലമായ കവിതകളുണ്ട്. മുമ്പാണെങ്കിൽ പഴയ പുസ്തകങ്ങളിലൊന്നും അങ്ങനെയുള്ള നമുക്ക് ചില ശാഠ്യങ്ങളൊക്കെ പ്രവർത്തിച്ച് കാണാം. അത്തരം ശാഠ്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് സ്വയം ഈ പുസ്തകത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. മറ്റൊരു വിലയിരുത്തലിലും ഞാൻ ആളല്ല. ആ പുസ്തകത്തിന് ഡോക്ടർ എം എം ജോസഫ് തയ്യാറാക്കിയ ഒരു പഠനം ഉണ്ട്. എൻ്റെ കവിതയ്ക്ക് അത്രയധികം നിരൂപണ ലേഖനങ്ങളൊന്നും വന്നിട്ടില്ല. എൻ്റെ കവിതയെക്കുറിച്ച് അങ്ങത്തരം ഇപ്പോൾ സുബൈദ ടീച്ചർ എഴുതിയിട്ടുള്ളൊരു ലേഖനം മാറ്റി നിർത്തിയാൽ അത് തുരുമ്പ് എന്നുള്ള സമാഹാരത്തിന് എഴുതിയതാണ്. അല്ലാതെ അധികം പഠനങ്ങളൊന്നും എൻ്റെ കവിതയെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. നിരൂപകർക്ക് ഒരുപക്ഷെ പ്രമേയങ്ങളൊന്നും അതിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റാത്തത് കൊണ്ടാവാം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. വലിയ വലിയ പ്രമേയങ്ങളൊന്നും കണ്ടെടുക്കാൻ, കാലിക പ്രശ്നങ്ങളോ ഒന്നും അതിലില്ലാത്ത കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ ജോസഫ് മാഷ് എൻ്റെ കവിത നന്നായിട്ട് വായിക്കുന്ന, വളരെ ആഴത്തിൽ വായിക്കുന്നൊരു ആളാണ്. ജോസഫ് മാഷ് അത്ര അറിയപ്പെടുന്നൊരു നിരൂപകനൊന്നുമല്ല, പക്ഷേങ്കിലും അദ്ദേഹം ആ കവിതയുടെ ഉള്ളിലേക്ക് കടന്ന് തയ്യാറാക്കിയ നിരൂപണം ആണത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. മാഷെ പോലെ ഒരാൾ, ജോസ് അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു മനുഷ്യൻ ഇങ്ങനെയൊരു വളരെ ഗൗരവമുള്ളൊരു പഠനം എൻ്റെ കവിതയെക്കുറിച്ച് ചെയ്തതിൽ വലിയ സന്തോഷം എനിക്ക് തോന്നുകയുണ്ടായി.